2020 ഏപ്രിൽ 20 തിങ്കളാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന്. സൗമ്യതയെ അഗാധമാക്കിയ MS രവി. കേരളകൗമുദിയുടെ അന്തരിച്ച മുൻ ചീഫ് എഡിറ്റർ MS രവിക്ക് പ്രണാമം അർപ്പിച്ചുകൊണ്ട് R സുഗതൻ എഴുതിയ അനുസ്മരണക്കുറിപ്പ്. അക്ഷരസമൃദ്ധിയുടെ തിരുമുറ്റത്ത് നിന്ന് MS രവി വിട പറഞ്ഞിട്ട് ഇന്ന് 2 വർഷം. രവിയുടെ സ്നേഹവും കനിവും അനുഭവിച്ചവരിലാകെ ഈ വേർപാട് ഒരാത്മവിലാപമായി തുടരുന്നു. കാരണം ആ അകാല വിയോഗത്തിന്റെ ആഘാതം താങ്ങാൻ രവിയുടെ സുഹൃത്തുക്കൾക്ക് കഴിയില്ല. എത്രയോ കാലത്തെ ഇടപഴകലിന് ഇടയിൽ ഒരപശബ്ദമോ ശാഠ്യസ്വരമോ രവിയിൽ നിന്നാർക്കും അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എവിടെയും രവിയുടെ സാന്നിധ്യം ഉണർത്തിയിരുന്ന പ്രദീപ്തമായ സന്ദർഭങ്ങളുണ്ട്. ഒരു സംഭവം എഴുതാ വയ്യ. അന്തരിച്ച ഡോക്ടർ ശാന്താ മാധവൻ ലയൺസ് പ്രസ്ഥാനത്തിലെ റീജിയണൽ ചെയർപേഴ്സൺ ആയിരിക്കുമ്പോൾ നടന്ന കോൺഫറൻസ് ഓർമ്മ വരുന്നു. ടെക്നോപാർക്കിലെ ഹാളിനകത്തായിരുന്നു കോൺഫറൻസ്. മുഖ്യാതിഥി കേരള ഹൈക്കോടതിയിൽ അന്നത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ജസ്റ്റിസ് ഉഷയും. ജസ്റ്റിസ് ടെക്നോപാർക്കിലെത്തുമ്പോൾ ഹൃദ്യമായ അഭിമാനകരമായ ഒരു സ്വീകരണത്തോടെ അവരെ വരവേൽക്കണമെന്ന് രവിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അന്നത്തെ സിറ്റി പോലീസ് കമ്മീഷണറെ വിളിച്ച് ജസ്റ്റിസ് ഉഷയ്ക്ക് മൌണ്ടഡ് പോലീസിനെ നിരത്തി ഒരു ഗാർഡ് ഓഫ് ഓണർ നൽകണമെന്ന താൽപര്യം രവി അദ്ദേഹത്തോട് പറഞ്ഞു. രവി സംസാരിച്ചുകൊണ്ടിരുന്ന ഫോണിലൂടെ തന്നെ അനുകൂലമായ ഉത്തരവ് കമ്മീഷണർ നൽകുകയും ഉണ്ടായി. കാര്യസാധ്യത്തിനായി സ്വന്തം സ്വാധീനം പ്രയോജനപ്പെടുത്താത്തതാണ് രവിയുടെ വ്യക്തിത്വമെന്ന് പോലീസ് കമ്മീഷണർ മനസ്സിലാക്കിയിരുന്നു. തുമ്പ പൂത്താൽ ഓണവും കൊന്ന പൂത്താൽ കണിയുമാണ് എന്നൊരു ചൊല്ലുണ്ട് മലയാളത്തിനും മലയാളിക്കും. സ്വന്തം താൽപര്യങ്ങൾ കൂട്ടിച്ചേർക്കാതെ ശൂന്യാത്മകമായ ഏച്ചുകെട്ടലുകൾ തിരസ്കരിച്ച് വാർത്തകളുടെ തനിസ്വരൂപം അച്ചിട്ട് വായനക്കാർക്ക് നൽകുന്നതാണ് കേരള കൗമുദിയുടെ പ്രത്യേകത. അവിടെ നിന്നുള്ള പ്രസിദ്ധീകരണങ്ങളും പുതിയതായി തുടങ്ങിയ കൗമുദി ചാനലും ജനങ്ങളുടെ മുന്നിലെത്തുമ്പോൾ കൊന്നയും തുമ്പയും ഒന്നിച്ചു പൂക്കുന്ന സവിശേഷമായ ഒരു ചൈതന്യമുണ്ട്. അതിന്നും നിലനിൽക്കുന്നു. എക്കാലത്തെയും മഹാനായ പത്രാധിപർ എന്ന് വിളിച്ചാദരിക്കപ്പെടുന്ന KSുകുമാരന്റെ ഇളയ മകന് കുഞ്ഞുമോൻ എന്ന MS രവിക്ക് ആദർശപരമായ ആ പാരമ്പര്യം എല്ലാ പേരിലും നിലനിർത്താനായി. രവിയിൽ സൌമ്യതയുടെ ചക്രവാളം കണ്ടുനിന്ന കേരള കൗമുദി സ്ഥാപനത്തിലെ സകല ജീവനക്കാരുടെയും കർമ്മസമർപ്പണമായിരുന്നു അതിന്റെ പ്രതിഫലനം. വളരെ വിടരാത്ത രവിയുടെ ചിരിയും വളരെ ഉയരാത്ത രവിയുടെ ശബ്ദവും വളരെ ഉയർന്ന സമസൃഷ്ടി ദർശനവും ഒരു മഹാപൈതൃകം നൽകിയ സംസ്കൃതിയാണെന്ന ബോധം അദ്ദേഹത്തിന് എപ്പോഴുമുണ്ടായിരുന്നു. കൂട്ടുകാരുമായുള്ള ഒത്തുചേരലുകൾ രവിയുടെ ഹാർദവ വേളകളായിരുന്നു. വെള്ളാരം കല്ലുകളെ തഴുകിപ്പോകുന്ന നീരൊഴുക്കിന്റെ ശ്രുതി കേട്ടിരിക്കും എത്ര നേരം വേണമെങ്കിലും. ശുചീന്ദ്രം ക്ഷേത്രത്തിലെ തൂണുകളിൽ ചെവി ചേർത്ത് വിരൽ തട്ടുമ്പോഴുണ്ടാകുന്ന ദിവ്യസ്വരങ്ങൾ രവിക്ക് പ്രിയങ്കരമായിരുന്നു. കുമാരകോവിലും ശുചീന്ദ്രത്തും സുഹൃത്തുക്കളോടൊപ്പമെത്തി ഭഗവാനെ വണങ്ങി ഈ ഈണവും നുകർന്നായിരുന്നു രവി മടങ്ങുക. പ്രകൃതിയുടെ സ്വരങ്ങളും ഈശ്വര സവിധത്തിലെ പ്രശാന്തിയും അദ്ദേഹം ഏറെ അനുഭവിച്ചിരുന്നു. രവി കൂടുതലും മനസ്സ് തുറന്നിരുന്നത് അടുത്ത സുഹൃത്തുക്കളോടായിരുന്നു. അടുപ്പമുള്ളവരുടെ കഷ്ടനഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോഴൊക്കെ ആ സൌമ്യതയിൽ ഇടർച്ചകൾ നിഴലിക്കുന്നത് കണ്ടിട്ടുണ്ട്. ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തോടും സാമുദായിക സാംസ്കാരിക സംഘടനകളോടും അദ്ദേഹം അതിരുകടന്ന അടുപ്പം കാണിച്ചിരുന്നില്ല. പക്ഷേ അവർക്കാകെ രവി എന്നും വേണ്ടപ്പെട്ടവനായിരുന്നു. രവിയുടെ വേർപാടിനെ തുടർന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി അയച്ച അനുശോചന കത്ത് അതിന് മതിയായ ഉദാഹരണമാണ്. കേരള കൗമുദി ഇന്ന് സാങ്കേതിക മികവുകൊണ്ടും വാർത്തകളുടെ ഉയർന്ന ശതമാനത്തോതുകൊണ്ടും സത്യസന്ധതയുടെ സമ്പന്നത കൊണ്ടും വർത്തമാനകാല സൌഭാഗമായി നിലനിൽക്കുന്നതിന് പിന്നിലെ ശക്തി നാരായണീയവും ഭാഗവതവും പാരായണം ചെയ്തും പഠിച്ചും രവിയുടെ നിഴലായി കഴിഞ്ഞിരുന്ന ശൈലജ രവിയുടെയും മക്കളായ ദീപുവിന്റെയും ദർശന്റെയും സാന്നിധ്യമാണ്. സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒട്ടനവധി പരിപാടികളാണ് ഈ സ്ഥാപനം നടത്തിവരുന്നത്. കേരളത്തിലെ വിവിധ നഗരങ്ങളിലായി ഗ്രാമങ്ങളിലായി ആധുനിക കാല സൃഷ്ടികളെയും പൌരാണിക സംസ്കൃതിയെയും പരിചയപ്പെടുത്തുക എന്ന ദൌത്യം CV കുഞ്ഞിരാമനിൽ തുടങ്ങി KSുകുമാരനിൽ തുടർന്ന് രവിയെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു. രക്തബന്ധിതമായ ഒരു സജീവത തന്നെയാണത്. ചരാചരങ്ങൾ സമസൃഷ്ടികളാണെന്ന പ്രജ്ഞയാണ് രവിയുടെ പ്രത്യേകത. ധാർമ്മികമായ സന്തുലന ചിന്ത രവിയെ വളരെ പേർക്ക് ആദർശ പുരുഷനാക്കി. ശോകനിഷേധമായ ഒരു ശാന്തത ആ മുഖത്തെ സ്ഥായി ഭാവമായിരുന്നു. അനാർഭാടത ജീവിത വിജയമായിരുന്നു. മനസ്സ് സ്നേഹനിർഭരമായിരുന്നു. ഈ കാമ്യസൃഷ്ടിയെ ദൈവം എന്തിനു നേരത്തെ വിളിച്ചു എന്നറിയില്ല. അല്ലെങ്കിൽ എന്തിനാണ് ഈ സൗമ്യസൂര്യൻ നേരത്തെ അസ്തമിച്ചതെന്നും അറിയില്ല. രവിയില്ലാത്ത മറ്റൊരു വർഷവും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളെ കടന്നുപോകുന്നു. ദൈവത്തിന്റെയും സ്വന്തം അച്ഛന്റെയും മുന്നിൽ തലകുനിച്ചിരുന്ന ആ സൗമ്യഭാവം നിഷ്കാമമായ ഒരു സമ്പത്തായി എല്ലാ പേരിലും പുലർത്തിക്കൊണ്ടാണ് യാത്രയായത്.